നേരത്തെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. മുമ്പുള്ള ദർസുകളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. കുറച്ച് ഇടവേള വന്നതുകൊണ്ട് ഇതിന്റെ അർത്ഥം ഒന്നുകൂടി പറഞ്ഞുവെന്ന് മാത്രം. അപ്പൊ ഇതാണ് നാലാമത്തെ അസൽ. ഇവിടെ പ്രധാനപ്പെട്ട ചില ഷറഹുകളാണ് നമ്മൾ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥത്തിൽ നിന്നും ഷെയ്ഖ് ഫൗസാൻ അഫീലുള്ളയുടെ ഗ്രന്ഥത്തിൽ നിന്നും വിശദീകരിച്ചത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതിൽ ബാക്കിയുള്ളത് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹിയുടെ ഷറഹിലെ 20-ാമത്തെ പേജ്. ആ 20-ാമത്തെ പേജില് ഇതാ തബയ്യന ദാലിക മുതലാണ് ആ ഒരു പാരഗ്രാഫാണ് ഇന്ന് വായിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്റെ കയ്യിലുള്ള ഗ്രന്ഥത്തിൽ 20-ാമത്തെ പേജാണ്. 4-ാമത്തെ അസലിന് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി കൊടുത്തിട്ടുള്ള ഷറഹ്, ആ ഷറഹ് ഇദാ തബയ്യന ദാലിക, അതുകൂടി നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ 4-ാമത്തെ അസലിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ അസലുകളെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം വിശദീകരിച്ച 4-ാമത്തെ അസലി എന്താണ്? ആരാണ് ആലിം? അത് മനസ്സിലാക്കണം. എന്താണ് ഇൽമ്? ആരാണ് ഫഖീഹ്? എന്താണ് ഫിഖ്? അതേപോലെ തന്നെ ഈ ആലിമീങ്ങളെ പോലെ നടിക്കുന്ന, അഭിനയിക്കുന്ന ആളുകൾ, അവരെ പോലെ അവർ സംസാരിക്കും, അവരെ പോലെ അഭിനയിക്കും, യഥാർത്ഥത്തിൽ അവർ പണ്ഡിതന്മാരല്ല, യഥാർത്ഥത്തിൽ അവർ ഫുഖഹാക്കളല്ല. അപ്പൊ അവരെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് എന്ത്? ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ അസലുകളിൽ 4-ാമത്തെ അസല്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഇന്ന് ജനങ്ങള് എല്ലാവരിൽ നിന്നും ആരിൽ നിന്നും ഇൽമു സ്വീകരിക്കുന്ന ഒരു പ്രത്യേകമായ കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണ ഇല്ലെങ്കിൽ നമ്മുടെ അഖീദ, അതേപോലെ തന്നെ പിന്നെ ഹിദായത്തിൽ നിന്ന് തന്നെ മനുഷ്യന്മാർ ദലാലത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആരാണ് ഒറിജിനൽ പണ്ഡിതന്മാർ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും നന്നായി സംസാരിക്കുന്ന ആളുകളാണ് പണ്ഡിതന്മാർ എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. നല്ല പിന്നെ വാചക കസരത്തോടു കൂടിയിട്ട് ഭാഷാപരമായിട്ടൊക്കെ മനോഹരമായിട്ട് സംസാരിക്കുന്ന ആളുകൾ, അവരാണ് പണ്ഡിതന്മാർ എന്ന് ധരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, ആ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാരാണ് യഥാർത്ഥത്തിലുള്ള ആലിമ്യങ്ങളും ഫുഖാഹാക്കളും എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അതേപോലെ തന്നെ പ്രത്യേകമായ വേഷവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാരെ ചില ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ചില പ്രത്യേകമായ വേഷങ്ങൾ, ഡ്രസ്സുകൾ ധരിച്ച ആളുകളാണ് ആലിമീങ്ങൾ എന്നുള്ളതാണ് ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അറബി ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ആലിമീങ്ങൾ എന്നുള്ളതാണ് വേറെ ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. നെഹവൊക്കെ നന്നായി സംസാരിക്കുന്ന ആളുകൾ, ഇങ്ങനെ പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നൊക്കെ തന്നെ ഇൽമു സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അസല് വളരെ പ്രധാനപ്പെട്ട അസല് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം 4-ാമത്തെ അസലായി ഈ വിഷയം പഠിപ്പിച്ചത്. 4-ാമത്തെ അസലായിട്ടാണ് ഈ കാര്യത്തെ അദ്ദേഹം പഠിപ്പിച്ചത്. ആരാണ് ആലിമി എന്നുള്ളത് മനസ്സിലാക്കണം. ആ ആലിമിൽ നിന്ന് മാത്രമായിരിക്കണം അയാളെ ഇൽമു സ്വീകരിക്കേണ്ടത്. ആരാണ് ഫഖീഹ് എന്നുള്ളത് മനസ്സിലാക്കണം. ആ ഫഖീഹിൽ നിന്ന് മാത്രമായിരിക്കണം അയാളെ ഇൽമു സ്വീകരിക്കേണ്ടത്. അവരെ പോലെ നടിക്കുന്ന ആളുകൾ, അവരെത്ര വാക്ക് സാമർഥ്യത്തോടുകൂടി വാക്ക് ശാരീരികത്തോടുകൂടി സംസാരിക്കുന്ന ആളുകളാണെങ്കിലും അവർ പണ്ഡിതന്മാരല്ല എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും ഉണ്ടാകണം. ചില ആളുകൾ അങ്ങനെയാണ്, വളരെ ഈണത്തോടുകൂടി സംസാരിക്കുന്ന ആളുകളാണ് ലോകത്തുള്ള ഏറ്റവും വലിയ പണ്ഡിതന്മാരെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ മുമ്പിലൊക്കെ നമ്മൾ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പരിഹസിക്കുന്ന ആളുകൾ പോലും നമുക്കിടയിലുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരൊന്നും പണ്ഡിതന്മാരല്ല എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ആളുകൾ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ വിശദീകരിക്കുന്നത് ആ ഒരു പാരഗ്രാഫ് മാത്രമാണ് നമ്മൾ വായിച്ചിട്ട് നമ്മൾ അടുത്ത പിന്നെ അസലിലേക്ക് പോകും. അദ്ദേഹം വിശദീകരിക്കുകയാണെന്ത്? ഇദാ തബയ്യന ദാലിക, ഇൽമിന്റെ 6 ഫലലുകളെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിച്ചു. അത് നമ്മൾ തൊട്ടുമുമ്പുള്ള ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഇൽമിന്റെ 6 ഫലലുകളെ സംബന്ധിച്ച് വിശദീകരിച്ചത്. അതിന് തൊട്ടുതായാണ് അദ്ദേഹം ഇത് വിശദീകരിക്കുന്നത്. ഇദാ തബയ്യന ദാലിക, ഈ കാര്യങ്ങൾ മനസ്സിലായാൽ, ഫലാബുദ്ദ മിൻ മഅരിഫതി മൻ ഹുമുൽ ഉലമാഉ ഹഖൻ, ഒരാൾക്ക് നിർബന്ധമാണ് യഥാർത്ഥത്തിലുള്ള പണ്ഡിതന്മാർ ആരാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഒരാൾക്ക് നിർബന്ധമാണ്. അദ്ദേഹത്തിന്റെ വാചകം ശ്രദ്ധിച്ചോ, ആരാണ് ഒറിജിനൽ പണ്ഡിതന്മാർ? മൻ ഹുമുൽ ഉലമാഉ ഹഖൻ, ആരാണ് ഒറിജിനൽ പണ്ഡിതന്മാർ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് ഫലാബുദ്ധ എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളതിനെ സംബന്ധിച്ച് അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ ഇൽമു സ്വീകരിക്കുന്നത് ആരിൽ നിന്നാണ്? ഇന്ന് എല്ലാ സൈറ്റുകളിലും കയറി നിരങ്ങുക എന്നുള്ളതാണ് ചില മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെ കണ്ടാലും അവരിൽ നിന്നൊക്കെ ഇൽമു സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇവിടെ വീനുസീമി റഹ്മുള്ളാഹി അലൈഹി പറയുന്നത് എന്താണ്? നിർബന്ധമാണ് ഒറിജിനൽ പണ്ഡിതന്മാർ ഉലമാക്കൾ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത്. ഹും അറബ്ബാനിയൂൻ, ആരാണ് ഒറിജിനൽ പണ്ഡിതന്മാർ? അവർ റബ്ബാനിയങ്ങളാണ്. അല്ലദീന യുറബ്ബൂന നാസ അലാ ശരീഅത്തി റബ്ബിഹിം, റബ്ബിന്റെ ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ജനങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന, അവർക്ക് തസ്കിയത്ത് കൊടുക്കുന്ന ആളുകളാണ് എന്ത്? യഥാർത്ഥത്തിലുള്ള പണ്ഡിതന്മാർ. ഈ ഒറിജിനൽ പണ്ഡിതന്മാർ, അള്ളാഹുവിന്റെ ശരീഅത്ത് പഠിപ്പിക്കുന്ന ഈ പണ്ഡിതന്മാർ, ഈ റബ്ബാനികൾ എന്ത് ചെയ്യും? അവർ വേർതിരിച്ച് കാണിച്ചു തരും ആരാണ് യഥാർത്ഥത്തിലുള്ള പണ്ഡിതന്മാർ, ആരാണ് ഡ്യൂപ്ലിക്കേറ്റ് പണ്ഡിതന്മാർ എന്നുള്ളത് അവര് വേർതിരിച്ച് മനസ്സിലാക്കി തരും. അവരാണ് ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നത്, ജനങ്ങൾക്ക് ഇൽമു പകർന്നു കൊടുക്കുന്ന ഉലമാക്കൾ അവരാണ്. അവരെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കി തരും ആരാണ് ഒറിജിനൽ, ആരാണ് ഒറിജിനൽ അല്ലാത്തവർ എന്നുള്ളത്. എങ്ങനെയാണ് ഈ തശബ്ബഹു ബിഹിം, അവരെ പോലെ തന്നെ ആയിരിക്കും, ഈ ഒറിജിനൽ പണ്ഡിതന്മാരെ പോലെ തന്നെ ആയിരിക്കും. ഫിൽ മദഹരി, പ്രത്യക്ഷത്തിൽ, വൽ മൻലരി, ഒറ്റനോട്ടത്തിൽ, വൽ മഖാൽ, വൽ ഫആൽ, അദ്ദേഹത്തിന്റെ വിശദീകരണം കണ്ട, വാക്കിലും നടത്തത്തിലും പ്രവൃത്തിയിലും രൂപത്തിലും പ്രത്യക്ഷത്തിലൊക്കെ കണ്ടാൽ എന്തായിരിക്കും? രണ്ട് കൂട്ടർ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഒരേപോലെ ആയിരിക്കും. വാക്കിലും പ്രവൃത്തിയിലും അവരുടെ രൂപത്തിലും ഭാവത്തിലും അദ്ദേഹം വിശദീകരിക്കുകയാണ്. ആരെ? വിനുസൈമ റഹ്മുല്ലാഹി. കണ്ടാൽ തിരിച്ചറിയാൻ പറ്റൂല. ഇന്ന് അത്തരത്തിലുള്ള ഒരു കാലഘട്ടമാണ്. ആരാണ് ഒറിജിനൽ, ആരാണ് ഡ്യൂപ്ലിക്കറ്റ്? കാരണം വാളെടുത്ത ആളുകളൊക്കെ വെളിച്ചപ്പാടി എന്ന് പറയുന്നത് പോലെയാണ് ഇന്നത്തെ ഒരു സ്ഥിതി. എല്ലാവരും ആലിമീങ്ങളാണ്, എല്ലാവരും ഫുഖഹാക്കളാണ് അല്ലെ? നടത്തത്തിലും ഇരുത്തത്തിലും ആ ഭാവത്തിലും അവരുടെ ആ പ്രകടനത്തിലും അദ്ദേഹം വിശദീകരിക്കുകയാണ്. ലാക്കിന്നഹു ലൈസ മിൻഹും ഫിൻ നസീഹത്തിൽ ഖൽഖി വ ഇറാദത്തിൽ ഹഖി. പക്ഷെ യഥാർത്ഥത്തിൽ അവർ ഒറിജിനൽ പണ്ഡിതന്മാരിൽ പെട്ടവരല്ല. ഏതൊക്കെ വിഷയത്തില്? അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് നസീഹത്ത് കൊടുക്കുന്ന വിഷയത്തിലും അതേപോലെ തന്നെ ഹഖ് ഉദ്ദേശിക്കുന്ന വിഷയത്തിലും. അപ്പൊ ഹഖ് പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിലും സൃഷ്ടികൾക്ക് നസീഹത്ത് കൊടുക്കുന്ന വിഷയത്തിലും യഥാർത്ഥത്തിൽ എന്താണ്? കാഴ്ചയിലൊക്കെ ഒരേപോലെ തന്നെയാണെങ്കിലും ഈ വിഷയത്തിൽ അവരെന്താണ്? യഥാർത്ഥത്തിലുള്ള പണ്ഡിതന്മാരല്ല. അവരെന്താ ചെയ്യുന്നത്? അവരുടെ അടുക്കല ഏറ്റവും ശ്രേഷ്ഠമായ ആളുകൾ പോലും ചെയ്യുന്ന എന്താണ്? ഹക്കും ബാത്തിലും കൂട്ടിക്കുറച്ചിട്ട് സംസാരിക്കുക, ഹക്കും ബാത്തിലും മിക്സ് ചെയ്യുക. എന്നിട്ട് അവരെന്ത് ചെയ്യും? ആ ബാത്തിലിനെ അവരെന്ത് ചെയ്യും? അലങ്കരിക്കും. ഏറ്റവും നല്ല ഭംഗിയുള്ള രൂപത്തിൽ അവരതിനെ വാർത്തെടുക്കും. ആ രൂപത്തിൽ അവർ സംസാരിക്കും. ഏതുപോലെ? ഒരു മരീചിക പോലെ. ദാഹിക്കുന്നവന് വിചാരിക്കുന്നത് എന്താണ്? അത് വെള്ളമാണെന്ന് വിചാരിക്കും. അങ്ങനെ ആ വെള്ളത്തിന് വേണ്ടി അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒന്നും കാണാത്തതുപോലെയാണ് ഈ ആളുകളുടെ സ്ഥിതി. അവർ വളരെ മനോഹരമായിട്ട് സംസാരിക്കും. എന്നിട്ട് അവർ ഹക്കും ബാത്തിലും കൂട്ടിക്കുറച്ചിട്ടാണ് അവർ സംസാരിക്കുക. ആളുകൾ വിചാരിക്കുമ്പോൾ ഹക്കാണ് എന്നുള്ളത് വിചാരിക്കും. യഥാർത്ഥത്തിൽ അവരെ ഹക്കല്ല സംസാരിക്കുന്നത്. ബൽഹുവൽ ബിദ വൽ ളലാലാത് അല്ലദീ യലുന്നുഹു ബഅദുന്നാസ് ഹുവൽ ഇൽമു വൽ ഫിഖ്ഹു. യഥാർത്ഥത്തിൽ അതെന്താണ്? അത് ബിദഅത്തുകളാണ്, അത് ളലാലത്തുകളാണ്. എന്നാൽ ജനങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? അതാണ് ഇൽമ്, അതാണ് ഫിഖ്ഹ്. വഅന്നമാ സിവാഹു ലാ യതഫവ്വഹു ബിഹി ഇല്ലാ സിന്ദീഖുന്നൗ മജ്നൂനുൻ. അതല്ലാത്തത് ആരല്ലാതെ സംസാരിക്കുകയില്ല? സിന്ദീഖുൻ മജ്നൂനുൻ അല്ലാതെ സംസാരിക്കുകയില്ല. ഇങ്ങനെ ഈ ഹക്കും ബാത്തിലും കൂട്ടിക്കുറച്ചിട്ട് അവർ സംസാരിക്കുമ്പോൾ അതാണ് ഇൽമ്, അതാണ് ഫിഖ്ഹ് എന്നുള്ളതാണ് ആളുകൾ ധരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള പ്യുവർ ഇസ്ലാമിന്റെ ശരീഅത്ത്, അഖീദ, ഇസ്ലാമിന്റെ വിശ്വാസം, ഈമാന്, അതിന്റെ ഇബാദാത്തുകൾ, അതിന്റെ മുആമലാത്തുകൾ, ആ ഒറിജിനൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം, അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് വരെന്ത് പറയും? അവര് സിന്ദീഖാണ്, അവൻ ദീന് പൊളിക്കുന്നവനാണ്, അവൻ ഈ ആദർശത്തെ നശിപ്പിക്കുന്നവനാണ്, അതല്ലെങ്കിൽ അവൻ ഭ്രാന്തനാണ് എന്നുള്ളതാണ് ഈ ആളുകൾ പറയുക. കാഴ്ചയിൽ രണ്ടു കൂട്ടരും ഒരേപോലെ തന്നെയായിരിക്കും. എന്നാൽ അവർ യഥാർത്ഥത്തിൽ ഒറിജിനൽ പണ്ഡിതന്മാരല്ല. അതുകൊണ്ട് ആരാണ് ഒറിജിനൽ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളതാണ് ആര് വിശദീകരിക്കുന്നത്? ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ആ പാരഗ്രാഫിൽ വിശദീകരിക്കുന്നത്. ഇനി അതിൽ ബാക്കിയുള്ളത് ഷെയ്ഖ് ഫൗസാൻ ഹഫിള്ളഹുള്ളയുടെ ഷറഹിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ കൂടി ആണ് നമുക്കതിൽ വിശദീകരിക്കാനുള്ളത്. അതിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ 20-ാമത്തെ പേജ്, ആ 20-ാമത്തെ പേജിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ്. ആ 20-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. 20-ാമത്തെ പേജ്. ഇരുപതാമത്തെ പേജ് നോക്കിക്കോ. വയസീദുഹു വുദു അൻമാ സറഹത്ത് ബിഹി അസ്സുന്ന ഫീഹാദ മിനൽ കലാമിൽ കസീരിൽ ബയ്യിൻ അൽ വാദിഹിൽ ആമിയിൽ ബലീദ്. ഈ കാര്യം എന്താണ്? ഇൽമ് ആരാണ്? ഉലമാക്കൾ. എന്താണ് ഫിഖഹ്? ആരാണ് ഫുഖഹാക്കൾ എന്നതിനെ സംബന്ധിച്ച് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായി തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും വിശദീകരിച്ചിട്ടുണ്ട്. 19 എന്ന് കാണാം. ആ 19 വിശദീകരണമായിട്ട് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ള പറയുന്നു, നഅം ജാഅത്തിൽ അഹാദീസ്, അതെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അല്ലത്തി ഫീഹ മിനൽ ഹസ്സി അലാ തഅല്ലുമിൽ ഇൽമി വത്തർഗൈബി ഫീഹി. ഇൽമ് പഠിക്കാൻ, അത് പഠിക്കണം, അതിനെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ധാരാളക്കണക്കിന് ഹദീസുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹം അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയണം. അപ്പൊ എത്രയോ ഹദീസുകളുണ്ട് ഇൽമിന്റെ ഫലാലുകളെ കുറിച്ച് വിശദീകരിക്കുന്ന ഹദീസുകൾ, അതിന് പ്രേരിപ്പിക്കുന്ന ഹദീസുകൾ. വബയാനു മാഹുവൽ ഇൽമുൻ നാഫിഉ വമാഹുവൽ ഇൽമുൽ ലദീ ലാ യൻഫഉ അശ്ശൈഉൽ കസീർ. അതേപോലെ തന്നെ എന്താണ് നാഫി ആയിട്ടുള്ള ഇൽമ്, അതേപോലെ തന്നെ നാഫി അല്ലാത്ത ഇൽമ്, അതെത്ര ഉണ്ടെങ്കിലും അത് നാഫി അല്ല. അപ്പൊ നാഫി ആയ ഇൽമ ഏതാണ്? നാഫി അല്ലാത്ത ഇൽമ ഏതാണ്? രണ്ടു തരത്തിലുള്ള ഇൽമുണ്ട്, നാഫി ആയതുണ്ട്, നാഫി അല്ലാത്തതുണ്ട്. അതേതാണ്? അതിന്റെ വിശദീകരണവും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. വൈദാ റാജഅത കിതാബ് ജാമിഉ ബയാനിൽ ഇൽമി വഫളിഹി എന്നുള്ള ഗ്രന്ഥം, ആരുടെ? ഇബ്നു അബ്ദുൽ ബറിന്റെ ഗ്രന്ഥം. അതേപോലുള്ള മറ്റ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നിനക്കത് മനസ്സിലാക്കാം. അവര് തോലിബുൽ ഇൽമ്, ഇൽമ അന്വേഷിക്കുന്ന, ഇൽമ് പഠിക്കുന്ന ഒരാൾ അവലംബിക്കേണ്ട, റഫർ ചെയ്യേണ്ട, പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു ഗ്രന്ഥമാണ് ഏത്? ഇബ്നു അബ്ദുൽ ബറിന്റെ ജാമിഉ ബയാനിൽ ഇൽമ് വഫളിഹി എന്നുള്ള ഗ്രന്ഥം. അത് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ള ചൂണ്ടിക്കാണിക്കുകയാണ് ആ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അതേപോലുള്ള ഗ്രന്ഥങ്ങളിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് 20 കൊടുത്തിട്ട് കാണാം. 20 എന്താണ്? സുമ്മ സൂറ ഹാദ അഗ്റബൽ അഷ്യായി വസൂറൽ ഇൽമ വൽ ഫിഖ് വൽ ബിദഅ വൽ ലലാലാത്ത്. ഈ ഇൽമും ഫിഖും പിന്നീട് എന്തായി? ബിദഅത്തുകളും ലലാലത്തുകളുമായി തീർന്നു എന്നുള്ളതിന് ഫൗസാൻ കൊടുക്കുന്ന വിശദീകരണമാണ് 20 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ് 20 നമ്പറിൽ? അദ്ദേഹം വിശദീകരിക്കുകയാണ്, സൂറൽ ഇൽമു വൽ ഫിഖു, ഇൽമും ഫിഖുമായി തീർന്നിരിക്കുന്നു. ഇൻദ ബഅദിൽ മുതഅഖിരീൻ, പിൽക്കാലക്കാരുടെ അടുത്ത്. ഹുവൽ ബിദഅ വൽ ലലാലാത്ത്, അതാണ് എന്ത്? ബിദഅത്തുകളും ദലാലത്തുകളും. കാരണം ലിഅന്നഹും തറഖുൽ ഇൽമ സ്വഹീഹിൽ മബ്നിയ്യി അലാ കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കെട്ടിയുയർത്തപ്പെട്ട ആ ഇൽമിനെ അവർ ഉപേക്ഷിച്ചു. വസൂറൽ ഇൽമു ഇൻദഹും, അവരുടെ അടുക്കൽ ഇൽമു എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല ഫുലാനുൻ വഖാല ഫുലാനുൻ വഹികായാതുൻ. അവരുടെ അടുത്ത ഇൽമു എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താ ഇൽമു എന്ന് പറഞ്ഞാൽ? ഇന്നൊരു മഹാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇന്നൊരു മഹാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ചില ഹിക്കായത്തുകൾ, കഥകൾ, സ്റ്റോറികൾ, നോവലുകൾ, ഇതിനാണെന്ത്? ഹിക്കായത്തുകൾ എന്ന് പറയുന്നത്. ഇതാണ് അവരുടെ അടുത്ത ഇൽമ്. ഖുറാനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉയർത്തപ്പെട്ട, പഠിപ്പിക്കപ്പെട്ട ഇൽമിനെ അവരുപേക്ഷിച്ചു. ഈ പറഞ്ഞ ആളുകളുടെ അടുത്ത ഇൽമ എന്താണ്? ഇന്നൊരു കോച അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പണ്ടൊരു ഷെയ്ഖ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ രൂപത്തിലുള്ള ചില കഥകൾ മാത്രമാണ് ഇവരുടെ അടുത്ത് ഇൽമ് എന്നുള്ളത്. അതാണ് അവരുടെ അടുക്ക് ഫിക്ക് എന്നുള്ളത്, അതാണ് അവർ പഠിപ്പിച്ചു കൊടുക്കുക. അത് പഠിപ്പിക്കുന്ന ആളുകളാണ് ഇവർ പണ്ഡിതന്മാരായിട്ടും ഫുഖാഹാക്കളായിട്ടും കാണുന്നത്. എന്നിട്ട് ഫൗസാൻ വിശദീകരിക്കുന്ന ഖൗലിഹിം, ഏതുപോലെ ഈ ആളുകൾ പറയും, ഇന്നൽ ഖബർ അൽ ഫുലാനിയി യൻഫഉ മിൻ കദാ, ഇന്നൊരു മഹാന്റെ ഖബറുണ്ട്, ആ ഖബറിന്റെ അടുത്ത് പോയാൽ ഇന്നെന്നെ ഉപകാരങ്ങൾ കിട്ടും. അല്ലെ, അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു നേർചിത്രമാണ്. ഇന്നൊരു മഹാനുണ്ട്, ആ മഹാന്റെ ഖബറിന്റെ അടുത്ത് പോയാൽ അവിടെ പോയാൽ ഇന്നെന്നെ ഉപകാരങ്ങളൊക്കെ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വൈനൽ ബുഖാത്തൽ ഫുലാനിയ റാഫിഹ ഫുലാനിൻ ഫിൽ മനാമികത, ഇന്നൊരു പ്രദേശം, ഇന്നൊരു നാടുണ്ട്, ആ നാട്ടിലെ ഒരു മഹാൻ ഇന്ന ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, ഉറക്കത്തിൽ ഇന്നതുപോലെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ചില ദർസുകളിൽ ഇതൊക്കെ ചില ആളുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ചില ആൾക്കാരുടെ ദർസ് എന്ന് പറഞ്ഞാല്, ഇങ്ങനെ കഥകൾ സംസാരിക്കുന്ന, കെട്ടുകഥകൾ പറയുന്ന ആളുകളാണെന്നുണ്ട് ഫുഖാക്കളും ആലിമീങ്ങളും. അപ്പൊ ഇന്നൊരു നാടുണ്ട്, ആ നാട്ടിലൊരു മഹാനുണ്ട്, ആ മഹാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഹാദാ ഇൽമു ഹൗലായി, ഇതാണ് ഇയാളുകളുടെ ഇൽമ്. ഔ യബ്ഹസൂന അൻ അഹാദീസിൽ മൗദൂഅതി വൽ മഖ്ബൂറത്തിൽ ലതീ ഖബറഹ അഹ്ലുൽ ഇൽം. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റോറികൾ പറയാം, ഇന്ന മഹാൻ, ഇന്ന ഷെയ്ഖ്, അല്ലെങ്കിൽ ഇന്ന ഹോജ, ഇത്തരത്തിലുള്ള കഥകൾ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അഹ്ലുൽ ഇൽമ് പണ്ഡിതന്മാർ ഖബറടക്കിയിട്ടുള്ള ലഈഫായ മൗദൂഅായിട്ടുള്ള ഹദീസുകളുണ്ട്. വബയ്യനു അന്നഹ മക്ദൂബ, ആ ഹദീസുകളൊക്കെ കള്ള ഹദീസുകളാണെന്നുള്ളത് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ള, പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള ഹദീസുകൾ. അത്തരത്തിലുള്ള ഹദീസുകൾ ഇവർ തേടി പിടിച്ചു കൊണ്ടുവരും, അതിനെപ്പറ്റി അന്വേഷിക്കും. ഫതജിദുൽ മുഹരിഫീന ജഅലൂനഹ സ്വഹീഹ വയുസയ്യിനൂന ലഹ സനീദ. ഈ ഖുറാഫികൾ എന്ത് ചെയ്യും? അതിനെ സ്വഹീയാക്കിയിട്ടും അതിനെ സ്വഹീയാക്കും, എന്നിട്ട് അതിന് സനദുകൾ കൊടുക്കും. ഇങ്ങനെയുള്ള കുറെ കള്ള ഹദീസുകളുണ്ട്, അതിന് സനദുകൾ ഉണ്ടാക്കും. വയുറമ്മിമൂനഹ, അവരതിനെ റിപ്പയർ ചെയ്യും. വയഖൂലൂന, എന്നിട്ട് അവർ പറയും ഹാദ ഹദീസിൻ സ്വഹീഹ, ഇതൊക്കെ സ്വഹീയായ ഹദീസുകളാണെന്ന് പറയും. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ, കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇങ്ങനെ മൗലൂ ആയിട്ടുള്ള ഹദീസുകൾ. പണ്ഡിതന്മാർ 100% കള്ള ഹദീസാണെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹദീസുകൾ സനദൊക്കെ കൊടുത്തിട്ട് ആ ഹദീസ് സ്വഹീഹാണെന്നുള്ള രൂപത്തിൽ ഇവർ അവതരിപ്പിക്കുക ചെയ്യുക. വയതറുക്കൂന ലഹദീസ സ്വഹീഹത്തിൽ വാരിദത്തിൽ ഫിൽ ബുഖാരി വ മുസ്ലിം വ സുനനിൽ അർബഈ വൽ മസാനീദിൽ മുഅ്തബറ. ഈ ആളുകൾ എന്ത് ചെയ്യും? ബുഖാരിയിലും മുസ്ലിമിലും അതേപോലെ തന്നെ 4 സുനനുകളിലും അതേപോലെ തന്നെ മുസ്നദുകളിലൊക്കെ വന്നിട്ടുള്ള സ്വഹീഹായ ഹദീസുകൾ അവർ ഒഴിവാക്കും. ആ ഹദീസുകളൊന്നും അവർക്ക് പറ്റൂല. യത്രകൂനഹ ലിഅന്നഹ ലൈസത് ഫീ സ്വാലിഹീം. കാരണം എന്താണ്? ആ ഹദീസുകളൊന്നും അവർക്ക് അനുകൂലമല്ല. ബുഖാരിയിലെ ഹദീസ്, മുസ്ലിമിന്റെ ഹദീസ്, സുനനുകളിൽ വന്നിട്ടുള്ള ഹദീസ്, മുസ്നദുകളിൽ വന്നിട്ടുള്ള സ്വഹീഹായിട്ടുള്ള ഹദീസുകൾ, ഈ ഹദീസുകളൊന്നും അവർ സ്വീകരിക്കൂല. എന്നിട്ട് അഹലുൽ ഇൽമ് കള്ള ഹദീസുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസുകൾ അവരെന്ത് ചെയ്യും? അത് വളരെ നല്ല രൂപത്തിൽ മോടിയോടുകൂടി അവതരിപ്പിച്ചിട്ട് അതിന് ചില സനദുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ന ഫുലാന് അല്ലെങ്കിൽ മറ്റേ ആള് അല്ലെങ്കിൽ ഇന്ന ഷെയ്ഖ് അല്ലെങ്കിൽ ഇന്ന ഹോജ ഇന്ന പറഞ്ഞിട്ടുണ്ട്, ഇന്ന സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നിട്ട് ഇത്തരത്തിലുള്ള കള്ള കഥകൾ അവർ അവതരിപ്പിക്കും. ഇതാണ് ഇന്ന ഇൽമു ഫിക്കോ, അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിലുള്ള അഹ്ലു സുന്നത്തിന്റെ ആദർശം ഒരാൾ പറഞ്ഞാലോ, അദ്ദേഹം അതിന്റെ തായെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, യഥാർത്ഥത്തിലുള്ള പ്യുവർ സലഫി അഖീദ ഒരാൾ പഠിപ്പിച്ചാൽ എന്താ പറയും, അവൻ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവനാണ് എന്നുള്ളതാണ് അവർ പറയാം. അയാൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് വേറെന്തെങ്കിലും ആരോപണങ്ങൾ പറയും, ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അവനെ സംബന്ധിച്ച് മജ്നൂൻ അല്ലെങ്കിൽ സിന്ദീഖ്. യഥാർത്ഥത്തിലുള്ള സലഫിയത്ത് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതൊന്നും നമ്മുടെ നാട്ടിൽ പറയാൻ പറ്റിയ കാര്യമില്ല എന്ന് പറയും, അത് നമ്മുടെ നാട്ടിൽ നടക്കൂല എന്ന് പറയും. അതല്ലെങ്കിൽ അവൻ ഇസ്ലാമിന്റെ പ്രസ്ഥാനങ്ങളെയും സംഘടനകളൊക്കെ തകർക്കാൻ വന്ന ആളാണെന്ന് പറയും, എല്ലാം തകർക്കുക എന്നുള്ളതാണ് അവന്റെ ഉദ്ദേശം എന്ന് പറയും. അല്ലെങ്കിൽ അവനെ സംബന്ധിച്ച് അവന് ഭ്രാന്താണ്, അവൻ മജ്നൂനാണെന്നുള്ളത് പറയും. അവൻ ഈ സമൂഹത്തിന്റെ ഐക്യം തകർക്കുന്നവനാണെന്നുള്ളത് പറയും. യഥാർത്ഥത്തിൽ എന്തയാൾ ചെയ്തിട്ടുണ്ടാവുള്ളൂ? ഖുർആനും സുന്നത്തും പറഞ്ഞത് വളച്ചുകെട്ടില്ലാതെ വക്രതയില്ലാതെ നേർക്ക് നേരെ ജനങ്ങളോട് പറഞ്ഞുകൊടുത്തു. അയാളെ സംബന്ധിച്ച് ഒന്നുകിൽ സിന്ദീഖ്, അയാളെ പൊളിക്കാൻ നടക്കുന്ന ആളാണ്, അയാളാണ് ഇതൊക്കെ പൊളിച്ചത്, അയാളാണ് ഫിത്തന ഉണ്ടാക്കിയത്, അയാളാണ് എല്ലാ ഫസാദുകളും ഈ നാട്ടിലുണ്ടാക്കിയത്, അയാൾ അങ്ങനത്തെ ആളാണ്, അയാളെ സംബന്ധിച്ച് ഈ രൂപത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും. അതുകൊണ്ട് ആരാണ് ആലിമ്, എന്താണ് അൽമ, ആരാണ് ഫിഖ്, ആരാണ് ഫുഖഹാക്കൾ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. ഇതാണ് 4-ാമത്തെ അസ്ലായിട്ട് വിശദീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വിഷയത്തില്, ഇത് അറിയുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. നമ്മൾ നേരത്തെ നമ്മുടെ മുമ്പുള്ള ഒരു ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്, ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, ഇൽമ് എന്നുള്ളത് ദീനാണ്, അതുകൊണ്ട് ഫന്ദുറു അമ്മൻ തഖദൂന ദീനക്കും, അതുകൊണ്ട് നിങ്ങളുടെ ദീന് നിങ്ങൾ ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത് എന്നതിന് നിങ്ങൾ നോക്കണം. നിങ്ങൾ നിങ്ങളുടെ ദീൻ ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കണം. മഹാനായ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അസറാണത്. ആരിൽ നിന്നാണ് നമ്മൾ, ആരിൽ നിന്നാണ് ഇൽമ് എടുക്കുന്നത്, അത് പരിശോധിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഹവന്റെ ആളുകൾ, ബിദഅത്തിന്റെ ആളുകൾ, അവരിൽ നിന്ന് ഒരിക്കലും ഇൽമ് സ്വീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് പരിശോധിക്കണം, അവർ യഥാർത്ഥത്തിലുള്ള അഖീദുള്ള ആളുകളാണോ, സുന്നത്തുള്ള ആളുകളാണോ, വറഅുള്ള ആളുകളാണോ, തഖ്‌വയുള്ള ആളുകളാണോ, അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാരോ ആണോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ ഇൽമ് എടുക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ എന്താ പ്രശ്നം ചോദിച്ചാൽ, നമ്മുടെ മനസ്സ് വളരെ ദുർബലമാണ്. മുൻഗാമികൾ അതിനെ സംബന്ധിച്ച് വളരെയധികം ഭയപ്പെട്ടിട്ടുണ്ട്. ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സംഭവത്തിൽ നിന്ന് തന്നെ, അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിൽ തന്നെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അസറുണ്ട്. ഇബ്നു വത്ത പോലെയുള്ള ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ, അതേപോലെ തന്നെ അഖീദയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഹവയുടെ ആളുകളിൽപ്പെട്ട 2 ആളുകൾ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേക്ക് വന്നു. ഹവന്റെ ആളുകളാണ് അവർ. നമ്മൾ കരുതും നമുക്ക് കുറച്ചൊക്കെ വിവരമുണ്ടല്ലോ, അവർ പറഞ്ഞത് മനസ്സിലാക്കാൻ ഹക്കും ബാത്തിലും ഏതാന്നുള്ളത് നമുക്ക് തിരിയാലോ എന്നൊക്കെ കരുതിയിട്ടായിരിക്കും നമ്മൾ അവരുടെ മുന്നിൽ പോയി ചെന്നിട്ടിരിക്കുക. യഥാർത്ഥത്തിൽ നമ്മുടെ സലഫുകൾ അതിനെ സംബന്ധിച്ച് വളരെയധികം ഭയപ്പെട്ടിരുന്നു. അവരൊരിക്കലും അങ്ങനെ ഇരുന്ന് കൊടുക്കാറുണ്ടായിരുന്നില്ല. 100% അഖൈദ സ്വഹിയായിട്ടുള്ള, അതേപോലെ തന്നെ ഇബാദത്തൊക്കെ എടുക്കുന്ന ഒറിജിനൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് മാത്രമേ ഇൽമ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇബ്നു സീരിൻ റഹ്മത്തുള്ളാഹിയുടെ അടുക്കലേക്ക് ഹവയുടെ രണ്ടാൾക്കാർ വന്നു. അവർ ഹവന്റെ ആളുകളായിരുന്നു. അവർ രണ്ടുപേരും പറഞ്ഞു, അബൂബക്കറിൻ നുഹദ്ദിസുക ബി ഹദീസിൻ ഖാലല, അവര് പറഞ്ഞു ഒരു ഹദീസ് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇബ്നു സീരിൻ റഹ്മത്തുള്ളാഹി പറഞ്ഞു, വേണ്ട, എനിക്ക് ആ ഹദീസ് കേൾക്കണ്ട. അങ്ങനെ അവർ രണ്ടുപേരും പറഞ്ഞത് എങ്ങനെ, അങ്ങനെയാണെങ്കിൽ ഫനഖറവു അലൈക ആയത്ത് മിൻ കിതാബില്ലാഹി, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നുള്ള ആയത്ത് ഞാൻ ഓതി, ഞങ്ങൾ ഓതി കേൾപ്പിച്ചു തരാം. ഇബ്നു സീരിൻ റഹ്മത്തുള്ളാഹി പറഞ്ഞുല്ല, അതും വേണ്ട. എന്താ പറഞ്ഞത്? അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാന്നല്ല പറഞ്ഞത്, ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു ഹദീസ് ഞങ്ങൾ വായിച്ചു കേൾപ്പിച്ചു തരാന്നാ പറഞ്ഞത്. ഇബ്നു സീരിൻ റഹ്മത്തുള്ളാഹി കൊടുത്ത മറുപടി എന്താ അറിയോ? ലിതഖൂമാനി അന്നി ഔലാ ഖൂമന്ന, രണ്ടുപേരും എന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകണം അല്ലെങ്കിൽ ഞാനിവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പോകും എന്നാണ് അദ്ദേഹം കൊടുത്ത മറുപടി. രണ്ടാളും എണീറ്റിട്ട് പോകണം. അത് ആയത്തല്ലേ, ഹദീസല്ലേ. ആരാ ഇബ്നു സീരിൻ റഹ്മത്തുള്ളാഹി അലൈഹി എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലുപ്പം നമുക്കറിയാം. ആ സംഭവത്തിന്റെ വേറെ റിവായത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, എന്റെ മനസ്സ് എന്നുള്ളത് ലായിഫാണ്, അതിൽ കറ വീണാൽ ആ കറ പോകാൻ പിന്നീട് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് അറിവുള്ള വിഷയങ്ങളിൽ തന്നെ അവരെന്താക്കും, ചില സംസാരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസമാവും. നമ്മൾ വളരെ വ്യക്തമായി പഠിച്ച, നമുക്ക് അറിവുള്ള ചില കാര്യങ്ങൾ തന്നെ ചില വിദേഹത്തിന്റെ ആളുകൾ അവർ നല്ല ഈണത്തിൽ സംസാരിക്കും, നല്ല മനോഹരമായിട്ട്, നല്ല വാക്ചാതിരിയുള്ള ആളുകളായിരിക്കും. വിശ്വാസം പറഞ്ഞല്ലോ, ചില ആളുകളുടെ സംസാരത്തിൽ എന്തുണ്ട്? ഒരു വശ്യതുണ്ട്. ചില ആളുകളുടെ സംസാരത്തിന് ഒരു സിഹിറുണ്ട്, ഒരു വശ്യതുണ്ട്, അതിലാരും കുടുങ്ങിപ്പോവും. ചിലപ്പോൾ നമുക്ക് അറിവുള്ള കാര്യങ്ങൾ തന്നെ എന്താവും, ചിലപ്പോൾ നമ്മൾ ആകെ വിശ്വാസിലായി പോകും. അതുകൊണ്ടാണ് സലഫുകൾ ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വിഷയമാണിത്. അതേപോലെ തന്നെ മുഫല്ലബിന് മുഹൽഹൽ റഹ്മത്തുല്ലാഹി അലഹി, അദ്ദേഹം പറഞ്ഞു, നീ ഒരു ബിദഅത്തുകാരന്റെ അടുത്തിരുന്നാൽ അയാളെ ബിദഅത്താണ് പറയുന്നതെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം, അയാളെ പേടിക്കാം. ഒരു വിദഗ്ധക്കാരന്റെ ക്ലാസ് നമ്മൾ കേൾക്കുകയാണ്, ദർശനം നമ്മൾ പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഹവന്റെ ആളെടുത്ത് പോയിട്ട് നമ്മൾ ഇരിക്കുകയാണ്, അയാൾ സംസാരിക്കുന്നത് ഒരു വിദഗ്ധത്താണെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് അയാളത്ത് നിന്ന് എണീറ്റ് പോരാ, നമുക്ക് അയാളെ പേടിക്കാം, നമുക്കൊരു ജാഗ്രത സ്വീകരിക്കാം. എന്നാൽ വലാക്കിന്നഹു യുഹദ്ദിസുക ബി അഹാദീസി സുന്ന ഫി ബുദുവി മജ്ലിസിഹി സുമ്മ യുദ്ഖിലു അലൈക ബിദഅതഹു, തുടക്കത്തിൽ അയാൾ ഹദീസായിരിക്കും സംസാരിക്കുക, പിന്നെ അയാളെന്ത് ചെയ്യും, ആ സംസാരത്തിന്റെ അവസാന ഭാഗത്ത് അയാളുടെ ബിദഅത്ത്, അയാളുടെ പുതിയ ആശയം അയാൾ നിന്റെ മനസ്സിലേക്ക് ഇട്ടുതരും. ഫലഅല്ലഹ തൽസം ഖൽബക, അത് നിന്റെ ഹൃദയം ചിലപ്പോൾ അത് പിടിച്ചെടുക്കും. ഫമത്ത തഖ്റുജു മിൻ ഖൽബിക, അയാളിട്ട ആ പുതിയ ആശയം നിന്റെ ഹൃദയത്തിൽ നിന്ന് പിന്നെ എങ്ങനെയാണ്, എപ്പോഴാണ് പുറത്തു പോകുക എന്നുള്ളത് അറിയില്ല. അയാൾ ക്ലാസിന്റെ തുടക്കത്തിൽ അയാൾ എന്താ സംസാരിക്കും, ഹദീസ് സംസാരിക്കും. അല്ല, ക്ലാസിന്റെ തുടക്കത്തിൽ ബിദഅത്ത് അയാൾ സംസാരിക്കൂല, ഹദീസായിരിക്കും സംസാരിക്കുക. തുടക്കത്തിൽ തന്നെ വിദ്യാർത്ഥി സംസാരിച്ചാല് ആ ഇത് പുതിയ ആശയക്കാരനാണെന്ന് പറഞ്ഞിട്ട് അയാളെ പേടിക്കാം, അയാളിൽ നിന്ന് മാറി നിൽക്കാം. പക്ഷെ അത് അയാൾ ചെയ്യൂല, അയാളെന്ത് ചെയ്യും, അതിന്റെ ഹദീസൊക്കെ സംസാരിച്ചതിന് ശേഷം പിന്നീട് അയാളുടെ പേച്ച അഖീദ നമ്മുടെ മനസ്സിലേക്ക് കയറ്റും, പിന്നെ അഖീദ നമ്മുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ദീർഘമായിട്ട് സംസാരിക്കേണ്ട ഒന്നാണ്. സലഫുകൾ ഇതിനെ സംബന്ധിച്ച് എത്രത്തോളം ഭയപ്പെട്ടിരുന്നു എന്നുള്ളത്, അതുകൊണ്ടാണ് നാലാമത്തെ അസ്ലൈറ്റ് ഇവിടെ വിശദീകരിച്ചത്. എന്ത്, ആരാണ് ആലിമു എന്നുള്ളത് അറിയണം, പഠിക്കണം, നാലാമത്തെ അസ്ലാണ്. യഥാർത്ഥത്തിലുള്ള ആലിമീങ്ങൾ ആരാണ്, യഥാർത്ഥത്തിലുള്ള ഫുഖഹാക്കൾ ആരാണ്, എന്താണ് യഥാർത്ഥത്തിലുള്ള ഇൽമു, എന്താണ് യഥാർത്ഥത്തിലുള്ള ഫിഖ്, അവരെ പോലെ നടിക്കുന്ന അഭിനയിക്കുന്ന ആളുകളുണ്ട് ലോകത്തെല്ലായിടത്തും ഉണ്ട്. ചില ഗ്രന്ഥങ്ങളൊക്കെ അവര് ആദ്യം എന്ത് പറയും, ഇവരൊക്കെ ചില എങ്ങനെയാണ് ആളുകളെ ചാക്കിലാക്കുക, ഉസൂൽ സലാസയായിരിക്കും പഠിപ്പിക്കുക, അശാറുടെ അഖീദ വേച്ചാക്കിയതായിരിക്കും. ആ ഉസൂൽ സലാസയാണല്ലോ പഠിപ്പിക്കുന്ന കരുതി കുറെ ആൾക്കാർ ആ സൈറ്റിൽ കയറി പോയിട്ട് അവരുടെ ദർസുകൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ ആ ദർസിന്റെ അടിയിൽ വേറെ അവരുടെ തെറ്റായ അഖീദകൾ അവർ കയറ്റിക്കുട്ടും. അങ്ങനെ എത്രയോ സംഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരാണ് ആലിമു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാം. ശരിയായ അഖീദയുള്ള മനഹജുള്ള ആലിമുകളിൽ നിന്ന് മാത്രമായിരിക്കണം ഇൽമ് സ്വീകരിക്കേണ്ടത്. അതാണ് ഇബ്നു സീരിൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഇൽമ് അതാണ് ദീൻ. അതുകൊണ്ട് അത് ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത് നോക്കണം. അത് നോക്കിയിട്ട് എലുമ്പ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മനസ്സ് എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല. അതിൽ ഇൽത്തിവാസ് ഉണ്ടാവും, തെൽബീസാവും, ഒസ്വാസിലായിപ്പോ, അഖീദന്നെ പയച്ചുപോ, വലാലത്ത് കത്തിപ്പെടും. അപ്പൊ ഇതാണ് നാലാമത്തെ അസല്. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് അഞ്ചാമത്തെ അസലാണ്. ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വിഷയങ്ങൾ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.